عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد، فإن خير الحديث كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويسألونك عن المحيض قل هو أذى فاغتسلوا النساء في المحيض ولا تقربوهن حتى يطهرن فإذا تطهرن فأتوهن حيث أمركم الله إن الله يحب التوابين ويحب المتطهرين. سورة البقرة. നമ്മുടെ ക്ലാസ്സിൽ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നതുപോലെ ഫിഖ് അഥവാ കർമ്മശാസ്ത്ര വിഷയങ്ങൾ അധികരിച്ചുള്ള ക്ലാസ്സാണ് ഇന്ന് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയത്തിൽ ഇതിന്റെ തുടക്കമെന്നോണം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമസ്കാരത്തിന്റെ കർമ്മശാസ്ത്ര കാര്യങ്ങൾ നേർക്കുനേരെ വിശദീകരിക്കുന്നതിന് മുമ്പ് അതിന്റെ മുന്നോടിയായി വരാവുന്ന വുദു ശുദ്ധീകരണം അതുമായി ബന്ധപ്പെട്ട ഉപഘടകങ്ങൾ ഈ കാര്യങ്ങളുടെ കർമ്മശാസ്ത്ര കാര്യങ്ങളാണ് ആദ്യത്തെ നിങ്ങളുടെ അടുത്ത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നമസ്കാരവും അതിന്റെ വശങ്ങളും ഒക്കെ വിശദമായി ഇൻഷാള്ള ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യുന്ന വിഷയം തൊഹാറത്ത് അഥവാ ശുചീകരണം എന്ന വിഷയമാണ്. ഈ ചർച്ചയിൽ ഈ നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മൾ അവലംബമാക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും അവ രണ്ടിനും പ്രാമാണികരായ പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനങ്ങളുമാണ്. സ്വന്തം വകയായിട്ട് അഭിപ്രായങ്ങൾ പറയില്ല എന്നർത്ഥം. പിന്നെ ഇതിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെ കർമ്മശാസ്ത്ര കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ധാരാളം സംശയങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടാവും. അത് സ്വാഭാവികമാണ്. ഏത് കർമ്മശാസ്ത്ര വിഷയങ്ങൾ ചർച്ച ചെയ്താലും ഉപചോദ്യങ്ങൾ ധാരാളമായിട്ട് വരും. ആ ചോദ്യങ്ങൾ നമുക്ക് പരിഹരിക്കേണ്ടത് തന്നെയാണ്. അപ്പൊ അത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ആ പറഞ്ഞു തീരുന്ന വിഷയം പറഞ്ഞു തീരുന്നവരെ ക്ഷമിക്കുകയും അല്ലെങ്കിൽ ആ അന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് കുറച്ച് സമയം നമ്മൾ അതിനുവേണ്ടി നീക്കിവെക്കുകയും ചെയ്യാം. ആ രണ്ടാല രൂപത്തിലാണ് ചർച്ച നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ മനസ്സിലാക്കാൻ നല്ലത്. ഇടയ്ക്കുള്ള കുറെ ഉപചോദ്യങ്ങൾ ചിലപ്പോൾ ഈ കേൾക്കുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാകും. അവിടെ ചോദ്യം മുടക്കല്ല ചെയ്ത് ചോദിക്കണം എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയാറുള്ളത്, നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ, ഇതൊക്കെ ഇന്നത്തെ ആമുഖമാണ് ഈ ചർച്ച ചെയ്യുമ്പോൾ, തൊഹാറത്താണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ വിഷയത്തിന് സംശയം ചോദിക്കാൻ പാടുള്ളൂ. ഇന്ന് തൊഹാറത്ത് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ നമസ്കാരത്തിൽ സലാം കൊടുക്കുന്ന കാര്യം സംശയം ചോദിക്കാൻ പാടില്ല. അപ്പൊ അതിലൊരു ഔചിത്യമല്ലോ. നിങ്ങൾക്കൊരു ബോധമില്ലാന്നാണ് കേൾക്കുമ്പോൾ മനസ്സിലാക്കുക. തൊഹാറത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സലാം കൊടുക്കുന്ന കാര്യം സംശയം ചോദിക്കുക എന്നുള്ളത് ന്യായമല്ല. അപ്പൊ നമുക്ക് ആ വിഷയം വരുമ്പോൾ അവിടേക്ക് ചർച്ച ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് ആ കാര്യങ്ങൾ ഒരാമുഖമായിട്ട് നിങ്ങളോട് പറയുന്നത്. ഇനി എന്താണ് യഥാർത്ഥത്തിൽ തൊഹാറത്ത്? നമ്മൾ സാധാരണ മലയാളം പോലെ പ്രയോഗിക്കുന്ന ഒരു പദമാണ് തൊഹാറത്ത്. നമ്മൾ നാട്ടിൽ പ്രയോഗിക്കാറുണ്ട് ശുചീകരണം, ശുദ്ധി വരുത്തൽ എന്നർത്ഥം. വിശുദ്ധ ഖുർആനിൽ ഈ കാര്യം പല ആയത്തുകളിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ശുദ്ധി വരുത്തേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് നിസാഇലെ ഒരു ദീർഘമായ ആയത്തിൽ അതിൽ കഷ്ണമായിട്ട് ഇങ്ങനെ പറയുന്നു, വൈൻ കുന്തും ജുനുബൻ ഫത്തഹറു. സൂറത്ത് നിസാഇലാണ് ഈ ആയത്. ഉറുദുവിനെ പറ്റി പറയുന്ന ആയത്തിന്റെ ഒരു ഇടയിലെ ഭാഗമാണ്. ബാക്കി അവർക്ക് ഇതിന് സ്വീകരിക്കണം. നിങ്ങൾ ജനാപത്തുകാരായാൽ ഭാര്യ ഭർത്തു ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഫത്തഹറു, നിങ്ങൾ ശുദ്ധി വരുത്തേണ്ടതാണ്. കൽപ്പന ക്രിയ രൂപത്തിലാണ് നിങ്ങൾ ശുദ്ധി വരുത്തേണ്ടതാണ്. അമ്പ കൽപ്പനയാണ്. അപ്പൊ ശുദ്ധി വരുത്താനുള്ള നിർദ്ദേശമാണ്. രണ്ടാമത് വേറെ സ്ഥലത്ത് ഖുർആൻ പറയുന്നത് ഈ സൂറത്തിൽ മുദ്ദസ്സിർ. നിങ്ങൾക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ അവതരിച്ച ആയത്താണ് സൂറത്തിൽ മുദ്ദസ്സിർ. ആ സൂറത്തിൽ നിങ്ങൾക്കറിയാവുന്ന ആയത്താണ്, നിന്റെ വസ്ത്രം നീ ശുദ്ധീകരിക്കുക. ആ നീർക്കുന്നേരർത്ഥം വസ്ത്രം എന്താണെന്നുള്ളത് പല വ്യാഖ്യാനങ്ങളുണ്ട്. ഏതായാലും ആ പദത്തിന് നീർക്കേണ്ടർത്ഥമാണ് നിന്റെ വസ്ത്രം നീ ശുദ്ധീകരിക്കുക. പിന്നെ സൂറത്തുൽ ബഖറയിൽ ഞാൻ ഓതി വെച്ച ആയത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹ്ഹിരീൻ, തീർച്ചയായും അള്ളാഹു തൗബ ചെയ്യുന്നവരെയും ശുദ്ധി വരുത്തുന്നവരെയും ഇഷ്ടപ്പെടുന്നു, ശുദ്ധിയാക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു. ശുദ്ധിയുള്ളവർ എന്നുള്ള പ്രയോഗത്തിൽ ശുദ്ധി വരുത്തുക, മാലിന്യങ്ങളിൽ നിന്ന്, അഴുക്കുകളിൽ നിന്ന് ശരീരം, വസ്ത്രം, ദേഹം, നമസ്കാര സ്ഥലം, ഇതൊക്കെ ശുദ്ധി വരുത്തുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇത് സൂറത്ത് ബഖറയിൽ ആയതന്നെ. അപ്പൊ നിങ്ങൾ നോക്കി ഈ ആയത്തുകളിലൊക്കെ വേറെയും ഇതുപോലെ ആയത്തുകളുണ്ട്. ഈ ആയത്തുകളിലൊക്കെ നമ്മൾ ശുദ്ധി വരുത്തണമെന്ന് നിർദ്ദേശമുണ്ട്. അപ്പൊ അവര് നമുക്ക് പരക്കെ ചർച്ച ചെയ്യുകയല്ല, വേറെ ചില കാര്യങ്ങൾക്കുള്ളിൽ ഉൾക്കൊള്ളിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പൊ മറ്റു മതങ്ങളുമായി താരതമ്യം ചെയ്താൽ ഈ രംഗത്ത് പൊതു നിർദ്ദേശങ്ങളില്ല അവർക്കൊന്നുമില്ല. ഇപ്പൊ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഉൾപ്പെട്ട മനുഷ്യൻ ശുദ്ധി വരുത്തണമെന്ന് കൽപ്പനാരൂപത്തിൽ അതിന്റെ വിശദീകരണങ്ങളോട് കൂടി ഖുർആൻ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നത്. ചെറിയ അശുദ്ധി എന്നറിയപ്പെടുന്ന ചെറിയ ചെറിയ മാലിന്യങ്ങൾ അത് കൽപ്പനാരൂപത്തിൽ ശുദ്ധി വരുത്തണമെന്ന ശൈലിയിലാണ് ഖുർആൻ ഹദീസ് ആൾക്കാർ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം തുഹൂറു ശത്രുൽ ഈമാൻ, ശുദ്ധി വിശ്വാസത്തിന്റെ പാതിയാണ് എന്ന നിലക്കും തിരിച്ചുള്ള ഗജയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ നോക്കിയാൽ മുസ്ലിം എന്ന വ്യക്തി, ഒരു വിശ്വാസിയായ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഉടനീളം ശുദ്ധിയോടുകൂടി ജീവിക്കേണ്ടവനാണ്, വൃത്തിയോടുകൂടി ജീവിക്കേണ്ടവനാണ്, ആർക്കും മടുപ്പും വെറുപ്പും തോന്നാത്ത ആകാരവും ഭാവവും എല്ലാം ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രകടമാകണം എന്ന തത്വം ഈ ആയത്തോടൊക്കെ കൂടി വെച്ച് നോക്കിയാൽ നമ്മൾ കിട്ടും. നമസ്കാരത്തെ പറ്റി റസൂൽ പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ശുദ്ധിയില്ലാതെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അപ്പൊ നമസ്കരിക്കണമെങ്കിൽ ശുദ്ധി വേണം, അരുപോലെ വിശദീകരിക്കാം. തത്വത്തിൽ നമസ്കാരത്തിൽ ശുദ്ധി വേണം. അപ്പൊ ഏത് രംഗത്തും ഒരു ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നിടത്തും മറ്റ് ജീവിത രംഗത്തും ഒക്കെ ശുദ്ധി വരുത്തുക എന്നുള്ളത് മതത്തിന്റെ നിർദ്ദേശം. ഞാൻ പറഞ്ഞത് മറ്റ് മതങ്ങൾക്ക് ഇങ്ങനെ നിർദ്ദേശമല്ല, കുളിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു മതമല്ല. കുളിക്കുന്നവനുണ്ടാവാം ലോകത്ത് ഒരുപാട്, പക്ഷെ അത് മതത്തിന്റെ നിയമം എന്ന് പഠിപ്പിക്കുന്നത് ഇസ്ലാമാണ്. നിങ്ങൾ കുളിക്കണം, പല്ല് തേക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. ഒന്നെടുക്കാൻ 5 നേരവും പ്രാർത്ഥനയ്ക്ക് പ്രത്യേക രൂപത്തിൽ ശുദ്ധി വരുത്തണം എന്ന് മതനിയമമായിട്ട് പഠിപ്പിക്കുന്നു, ഒരു ഭൗതിക നിയമമായിട്ടല്ല. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു മതം ഇസ്ലാം മാത്രമേ അത്രയേറെ ശുദ്ധിക്ക് പ്രാധാന്യം നൽകുന്നതാണ്. ഇനി ഇതിൽ ചർച്ച ചെയ്യുന്ന വേറൊരു കാര്യം, എന്ത് തരം ശുദ്ധീകരണമാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്? അതിന് 2 വശങ്ങളുണ്ട്, ശുദ്ധീകരണത്തിന് 2 വശങ്ങൾ. ഒന്ന് ആന്തരികമായ ശുദ്ധീകരണം, രണ്ടാമത്തത് ബാഹ്യമായ ശുദ്ധീകരണം. ആന്തരികമായ ശുദ്ധീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമല്ല, അത് വേറൊരു വിഷയമാണ്. ആന്തരികം എന്നതുകൊണ്ട് മനസ്സ്, മനസ്സിന്റെ ശുദ്ധീകരണത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഞാൻ കൽപ്പിക്കുന്നത്. രണ്ടാമത്തെ പ്രാധാന്യമാണ് ബാഹ്യമായ ശുദ്ധീകരണത്തിനുള്ളൂ. മനസ്സിനകത്തുള്ള ചെളി, കെടുമ്പുകൾ, മാലിന്യങ്ങൾ, വൃത്തികേടുകൾ ഇതൊക്കെ ഒഴിവാക്കണം. അസൂയ, പക, വിദ്വേഷം, ശിർക്ക് അടക്കമുള്ള എല്ലാ മലിനമായ വസ്തുക്കളും മനസ്സിൽ ഒഴിവാക്കണം. മാലിന്യങ്ങളാണ് ഇതൊക്കെ. റസൂൽ പഠിപ്പിച്ച് നോമ്പിനെ പറ്റി പറഞ്ഞെടുത്ത് ആർക്കെങ്കിലും തന്റെ മനസ്സിന്റെ ചേറ് ചെളി ഒഴിവായി കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ അറാദ അൻ യദ്ഹബ കസീറ മിൻ വഹയ സ്വദിഹി ഫല്യസും ശഹ്റതുഹു, തന്റെ മനസ്സിന്റെ മാലിന്യങ്ങൾ മാറിക്കിട്ടണമെന്നൊരു മനുഷ്യൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ക്ഷമയുടെ മാസമായ റമദാൻ മാസത്തിൽ നോമ്പെടുക്കട്ടെ എന്ന് പറഞ്ഞു. റമദാൻ മാസത്തിൽ നോമ്പെടുക്കാൻ പറഞ്ഞെടുത്ത് റസൂൽ പഠിപ്പിച്ചത് മനസ്സിന്റെ മാലിന്യങ്ങൾ ഒഴിവാക്കാനാണ്. അപ്പൊ മനസ്സിനുള്ളിൽ ചെളി, ശരീരത്തിൽ ചെളിയാകുന്നത് പോലെ, വസ്ത്രത്തിൽ ചെളിയാകുന്നത് പോലെ, മറ്റ് പൊടിപടലങ്ങൾ പിടിക്കുന്നത് പോലെ മനസ്സിനും പൊടിപടലങ്ങൾ പിടിക്കും, ചെളി പിടിക്കും. ആ ചെളിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്, അത് നമ്മുടെ വിഷയം വേർത്തിനേരെ ആ ഭാഗത്തിലെ ചർച്ച ചെയ്യുന്നു. പക്ഷെ ഈ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. മനസ്സിന്റെ ചെളിയാണ് ആദ്യം നീങ്ങേണ്ടത്, എന്നിട്ടാണ് ബാക്കി ഭാഗത്തെ ചെളി നീക്കാൻ പ്രശ്നമുള്ളൂ. ഈ മനസ്സിന്റെ ചെളി നീക്കാൻ ശുദ്ധീകരണത്തിന് 2 രൂപത്തിലാണ് കൂടാൻ പ്രയോഗിക്കുന്ന പദം. ഉൻ തസ്കിയത്ത്, മനഃശുദ്ധി, മനസ്സംസ്കരണം എന്ന് വേണമെങ്കിൽ പരിഭാഷപ്പെടുത്താം. അത് അഫ്ലഹ മൻ സക്കാഹ, നിങ്ങൾക്കറിയാവുന്ന ആയത്താണ് ഇതൊക്കെ. അത് അസ്ലഹമൽ സക്കാഹ, ആത്മാവിനെ വിശുദ്ധമാക്കിയവൻ വിജയിച്ചിരിക്കുന്നു. അതിനെ മലിനമാക്കി അവൻ പരാജയപ്പെട്ടിരിക്കുന്നു. വ്യക്തമാണ്, മനസ്സിന് ചെളി പുരട്ടാൻ ആ മനുഷ്യൻ പരാജയപ്പെടും. മനസ്സ് ചെളി പുരളാതെ ശുദ്ധീകരിക്കാൻ ഒരു മനുഷ്യന് കഴിഞ്ഞാൽ ആ മനുഷ്യൻ രക്ഷപ്പെടും. അതാണ് മാനസിക വിശുദ്ധി. ഒന്ന് അങ്ങനെ പ്രവാചകന്റെ ദൗത്യം മുഖ്യമായി കേന്ദ്രീകരിക്കുന്ന ഈ തസ്കിയത്തിനെത്താണ് നമ്മൾ ആ വിഷയം പറഞ്ഞു നിർത്തുക. വേറെ രണ്ടാമതൊരു ഖുർആൻ കുറയിക്കുന്ന മാനസിക വിശുദ്ധി വരുത്താൻ ഖുർആൻ കുറയിക്കുന്ന പറയുന്നത് തൗബ, പശ്ചാത്താപം. തസ്കിയത്തിനെത്തിന്റെ കൂടെ തന്നെ ഖുർആൻ കുറയിക്കുന്ന തൗബ, ഈ തെറ്റുകൾ വന്ന് കറ വീഴുമ്പോൾ അത് കഴുകി കളയുക എന്നാണ് തൗബന്റെ അർത്ഥം. ആ കഴുകൽ എങ്ങനെയാണ്? നമ്മുടെ കണ്ണീർ കണങ്ങൾ കൊണ്ട് മനസ്സിന്റെ പാപക്കറ കഴുകി കളയാം, അങ്ങനെ ശുദ്ധീകരണം. അതാണ് തൗബ എന്ന് പറയുന്നത്. ഇന്നല്ലാഹ യുഹിബ്ബു തൗബാവീന വയുഹിബ്ബുൽ മുതതഹിരീൻ. രണ്ട് പ്രയോഗം, രണ്ട് പദോരിത്തത്തിന് വേണ്ടി രണ്ട് തരത്തിലുള്ള ശുദ്ധീകരണം. ഇന്നല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹു, യുഹിബ്ബു തൗബാവീൻ, തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. വയുഹിബ്ബുൽ മുതതഹിരീൻ, ശുദ്ധി വരുത്തുന്നവരെയും ഇഷ്ടപ്പെടുന്നു. രണ്ടു തരം ശുദ്ധീകരണം. ഒന്ന് മനസ്സ് കഴുകി നന്നാക്കുന്നവരെയും ബാഹ്യമായ ശരീരം കഴുകി നന്നാക്കുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു. എവിടെയായി പറഞ്ഞു കറിയും, ആ സന്ദർഭം കൂടി മനസ്സിലാക്കുക. ഈ ആയത്തിന്റെ അവസാനമാണ് ഞാൻ ഒരു വിശദീകരിച്ചത്. ഇതിന്റെ ആദ്യ ഭാഗം വിശദീകരിക്കുക. ഈ സൂറത്തുൽ ബഖറയിലെ 222-ാമത്തെ ആയത്താണത്. ഞാൻ ആദ്യം ഊതി വെച്ചതാണ് വൈസ്അലൂരി കഴിയിൽ മഹീം. ആയത്ത് വിശദീകരിക്കുമ്പോൾ ഈ അവസാനത്തെ പ്രയോഗത്തിന്റെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലാവും. വൈസ്അലൂരി കഴിയിൽ മഹീം, ഋതുമതിയെ സംബന്ധിച്ച്, ഹൈവ് ഉള്ള സ്ത്രീയെ സംബന്ധിച്ച് അവർ നിങ്ങൾ ചോദിക്കുന്നു. അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഹുവാദൻ, അത് മാലിന്യമാണ്, വൃത്തികളെ. സഹസത്തിനും നിസാഫിൽ മഹീം, ഋതുമതികളായിരിക്കുന്ന അവസ്ഥയിൽ സ്ത്രീകളെ നിങ്ങൾ മാറ്റി നിർത്തുക. വേറെ സന്ദർഭവും ഇല്ല. ആ സന്ദർഭത്തിൽ നിങ്ങൾ അവരെ സമീപിക്കരുത്. ഹത്തായുഹൂർന്ന, അവർ ശുദ്ധിയാകുവോളം, ഋതു രക്തം നിലക്കുവോളം അവരെ സമീപിക്കരുത്. ഫൈദ തഫസ്സറന, രണ്ടാമത്തെ പ്രയോഗം വ്യത്യസ്തമുണ്ട്. അങ്ങനെ അവർ ശുദ്ധി വരുത്തി കഴിഞ്ഞാൽ, ആദ്യത്തത് അവർ ശുദ്ധിയായാൽ ആകുന്നവരെ സമീപിക്കരുത്. രണ്ടാമത്തത് അവർ ശുദ്ധി വരുത്തി കഴിഞ്ഞാൽ, രണ്ട് കുറച്ച് വ്യത്യാസം വിശദീകരിക്കാം. ഫൗത്തൂഹിനെ നിങ്ങൾക്ക് അവരെ സമീപിക്കാം. മിൻ ഹൈത്തു അമറക്കുമുള്ള, അള്ളാഹു കൽപ്പിച്ച രൂപത്തിൽ നിങ്ങൾ അവരെ സമീപിക്കാം. ഇത് ഈ പറഞ്ഞതിന് ശേഷമാണ് നേരത്തെ പറഞ്ഞത്, ഇന്നല്ലാഹ യുഹിബ്ബു തവാബീൻ, അള്ളാഹു തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. വൈഹിബ്ബിൽ മുതതഖി, ശുദ്ധി വരുത്തുന്നവരെയും ശുദ്ധിയാക്കുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ ഈ ഇതിന്റെ വിധി വിലക്കൾ പറയുന്നതാണ് ചെയ്യുന്നത്. ഞാൻ ഈ വിഷയത്തിൽ ഈ ഭാഗം മാത്രമാണ് ഉള്ളത്. ഇവിടെ ഈ സ്ത്രീകളെ, ഋതുമതികളായ സ്ത്രീകളെ സമീപിക്കാമോ എന്നതിനെ സംബന്ധിച്ച് സഹാബികൾ ചോദിച്ചപ്പോൾ, ഇതിന്റെ കാലത്ത് രണ്ട് വീക്ഷണം ഉണ്ടായിരുന്നു. ഒന്ന് ക്രൈസ്തവ വീക്ഷണം. ക്രൈസ്തവ വീക്ഷണം, ഋതുമതിയായ സ്ത്രീകളെ ഏത് സമയത്തും വകഭേദമില്ലാതെ ഒരുപോലെ സമീപിക്കാം എന്ന വീക്ഷണം നിലവിലുണ്ടായിരുന്ന വിശ്വാസമുണ്ട്. രണ്ടാമത്തെ വീക്ഷണം നിലവിലുണ്ടായിരുന്നത് ഈ അവിടെ ഉണ്ടായിരുന്ന മുശ്രിക്കളുടെ വീക്ഷണമാണ്. ഋതുമതിയാവുന്നതോടുകൂടി വീട്ടിൽ നിന്ന് പുറത്താക്കി നിർത്തുന്ന സമ്പ്രദായം താരതമ്യം ചെയ്യാൻ എളുപ്പം നമ്മുടെ ഹിന്ദുക്കളോടാണ്. മക്കയിലെ മുശ്രിക്കളെ ഏറ്റവും എളുപ്പം താരതമ്യം ചെയ്യാൻ കഴിയാൻ നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളോട് കൃത്യമായിട്ട് ചേരുന്ന എല്ലാ ആശയങ്ങളും അങ്ങനത്തെയാണ് പുറത്താക്കുന്നത്. ഈ രണ്ടും ശരിയല്ല. രണ്ടിന്റെയും മധ്യേ മാറ്റി നിർത്തേണ്ട ഒരു രംഗം, ലൈംഗിക ബന്ധത്തിൽ നിന്ന് മാത്രം മാറ്റി നിർത്തുക, ബാക്കി കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് അതുമായി സാധാരണ പോലെ ഇടപെടാവുന്നതാണ്. അപ്പൊ അവിടെ ഇവിടെ പ്രയോഗത്തിന്റെ പ്രസക്തി എന്താ? ആദ്യം പറഞ്ഞ കർത്താത്തുകൂർണ, അവർ ശുദ്ധിയാകുന്നതുവരെ നിങ്ങൾ അവർ സമീപിക്കുന്നതാണ്. അതിന്റെ അർത്ഥം കുളിച്ചു ശുദ്ധിയാകാത്ത അവസ്ഥയാണ്, ഋതുരക്തം നിലച്ചു കഴിഞ്ഞ അവസ്ഥയാണ് ആ സൂചിപ്പിക്കുന്നത്. രണ്ടാമത് അവർ സമീപിക്കാൻ പറഞ്ഞവർക്ക് പറഞ്ഞു പറയും, അവർ ശുദ്ധി വരുത്തിയാൽ എന്നാണ് ആശയവിക്രമം. ശുദ്ധി വരുത്തിയതിനു ശേഷം അവർ സമീപിക്കാവൂ എന്നാണ്. ആ രണ്ട് പ്രയോഗത്തിൽ ഒരു പറച്ചിട്ട് വ്യത്യാസമുണ്ട്. ആ പ്രയോഗം ആശയം കൂടാൻ വ്യക്തമാക്കിയാണ് ഫൗത്തുവിന്റെ അഭിനായത്തെ മറക്കുന്നത്. എന്നിട്ട് ഇതേ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു, അള്ളാഹു തൗബ ചെയ്യുന്നവരെയും ഇഷ്ടപ്പെടും, ശുദ്ധി വരുത്തുന്നവരെയും ഇഷ്ടപ്പെടുന്ന. അതിനർത്ഥം ഇവിടെ പറഞ്ഞ തൗബ ആത്മീയ വിശുദ്ധിയാണ്. വീട്ടുകൾ വന്നാൽ പശ്ചാത്തലിക്കുന്നവർ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അവർ ആത്മീയമായി കഴുകി കളയുക. രണ്ടാമത്തത് ശുദ്ധി വരുത്തുക എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ ഈ രംഗത്തുള്ള ലൈംഗിക വിശുദ്ധി, ഈ ഋതുമതിയുടെ ഈ കുളിച്ചു ശുദ്ധിയാക്കുന്ന അവസ്ഥ, ആ രണ്ടിനെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അപ്പൊ രണ്ട് പ്രയോഗം വ്യത്യസ്ത അർത്ഥങ്ങളൊക്കെ ചെയ്തിരുന്നു. തൗബ ആത്മീയ വിശുദ്ധിയെയും രണ്ടാമത്തെ തൊഹൂർ തഹാറത്ത് എന്നുള്ളത് ബാഹ്യ വിശുദ്ധിയെയും സൂചിപ്പിച്ചത് കുറാൻ ഒരേ ആഴത്തിൽ രണ്ട് തട്ട് ഒരു തട്ടിനെ പ്രയോഗിക്കുന്നു. അതിനുവേണ്ടി എങ്ങനെ ആഴ്ച ശുദ്ധിയത്? അപ്പൊ ഇവിടെ രണ്ടു തരം ശുദ്ധീകരണം, അല്ല ആത്മീയ വിശുദ്ധി, രണ്ടാമത്തെ ബാഹ്യമായ വിശുദ്ധി. ഇത് നമുക്ക് വിശദീകരിക്കേണ്ടതിപ്പം ഈ ബാഹ്യമായ വിശുദ്ധിയാണ്. ശരീരശുദ്ധി, ഈ ശരീരശുദ്ധിയിൽ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽപ്പെടുക? ശരീരശുദ്ധിയിൽ പെടുന്നത്, ബാഹ്യ വിശുദ്ധിയിൽ പെടുന്നത്, ഒന്ന് ഈ നമ്മൾ സാധാരണ എഴുതുന്ന കാര്യങ്ങൾ, ഈ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധമാകൽ എന്ന് എഴുതുന്ന കുറച്ച് കാര്യങ്ങൾ, രണ്ടാമത് ഈ പറഞ്ഞ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധമാകൽ, മറ്റൊന്ന് നമ്മുടെ വസ്ത്രം ശുദ്ധമാകൽ, നമസ്കാരമായി ബന്ധപ്പെട്ട ശുദ്ധീകരണം, നമ്മൾ വസ്ത്രം ശുദ്ധമായിരിക്കണം, മൂന്നാമത്തത് നമസ്കരിക്കുന്ന വ്യക്തിയുടെ സ്ഥലം, അപ്പം സാധാരണ പറയുന്ന ദേഹം, വസ്ത്രം, സ്ഥലം, ഇത് മൂന്നും ശുദ്ധിയായിരിക്കണം എന്നതാണ് ഈ ബാഹ്യ വിശുദ്ധി ഉണ്ടാക്കി. ഇത് ശുദ്ധിയാക്കുന്ന രൂപം എങ്ങനെ, അതിന് എന്തുകൊണ്ടെല്ലാം ശുദ്ധിയാക്കാം എന്ന ചർച്ച എന്ന് ഉൾക്കൊള്ളുന്നു, വേറൊരു കാര്യം ചർച്ച ചെയ്യുന്നില്ല. അതിൽ ഈ ശുദ്ധീകരണത്തിൽ ഉള്ള മാർഗം ഖുർആൻ ഖുർആൻ ഹദീസ് പഠിപ്പിക്കുന്നത് ഒന്ന് വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കാവുന്ന മാർഗം, ശുദ്ധീകരിക്കാൻ രണ്ടു മൂന്ന് മാർഗ്ഗമുള്ളൂ, വേറെ ശുദ്ധീകരണ മാർഗം ഖുർആൻ പഠിപ്പിക്കുന്നില്ല, ഒന്ന് വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുന്ന മാർഗം. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് വെള്ളം കൊണ്ട് എന്തൊക്കെ എന്തൊക്കെ ശുചീകരിക്കാം ഒന്നത്. രണ്ടാമത്തത് മണ്ണ് കൊണ്ട് തുറ തയമ്മു ശരീരം കൊയ്യുക എന്ന് പറഞ്ഞ തയമ്മം ചെയ്യാനുള്ള നിർദ്ദേശം മണ്ണുകൊണ്ട്. മൂന്നാമത്തെ നിർദ്ദേശം ആ മാലിന്യം അവിടെ അവശേഷിക്കാത്ത രൂപത്തിൽ നീക്കി കളയുക, അത് ശുദ്ധീകരണ രൂപമാണ്. അതിന് നിർദ്ദേശങ്ങളുണ്ട്, അഡീഷണലുണ്ട്. ഒന്ന് വെള്ളം ചേർത്തിട്ട് അതേതെങ്കിലും രൂപത്തിലേക്ക് ശുചീകരിക്കാം, രണ്ടാമത്തത് മണ്ണ് കൊണ്ടുള്ള ശുചീകരണം, മൂന്നാമത്തെ ആ മാലിന്യം ആയിരത്തി അതാവട്ടെ ഒഴിവാക്കുക, അല്ലെങ്കിൽ അതടക്കം ഒഴിവാക്കുക. ഈ മൂന്ന് രൂപത്തിലുള്ള ശുചീകരണം ഏർപ്പെടും. അതിന് ഈ വെള്ളം കൊണ്ടുള്ള ശുചീകരണമാണ് ആദ്യം ശുചീകരിക്കാറ്. എന്തിനാണ് ഈ വെള്ളം, എങ്ങനെയാണ് വെള്ളം കൊണ്ടുള്ള ശുചീകരണം, ഏത് വെള്ളമൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്? സാധാരണ ഈ ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്ര ചർച്ചയിൽ പണ്ഡിതന്മാരെ പറയുന്ന പേര് മാഉൻ മുത്തരസന. നാടൻ മലയാളക്കാരുടെ മുത്തരക്കായ വെള്ളം എന്ന് പറയുന്നത് നാടന്മാര് ആ മുത്തരക്കായ വെള്ളം പറഞ്ഞത് മാഉൻ മുത്തര, കലർപ്പില്ലാത്ത ശുദ്ധവെള്ളം. അതുകൊണ്ട് ഉദ്ദേശിക്കാൻ വിവക്ഷണ്ട് കലർപ്പില്ലാത്ത ശുദ്ധവെള്ളം എന്ന് പറയും. സ്വയം ശുദ്ധിയുള്ളതും വേറെ ഒന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതെന്നാണ് അതിന്റെ വ്യാഖ്യാനം. സാധാരണ വാലറെ കേട്ടിട്ടുള്ള സമയം സ്വയം ശുദ്ധിയുള്ളതും വേറൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതായിരിക്കണം, അതാണ് ഉദ്ധരക്കായ വെള്ളം. ചില വെള്ളം സ്വയം ശുദ്ധിയായിരിക്കും, പക്ഷെ വേറൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റില്ല. ഇപ്പൊ കഞ്ഞി വെള്ളം സ്വയം ശുദ്ധിയാണ്, കുടിക്കാൻ പറ്റും, പക്ഷെ അതുകൊണ്ട് കുളിക്കാൻ പറ്റില്ല. വ്യത്യസ്തങ്ങൾ മനസ്സിലാവും. നാളികേര വെള്ളം സ്വയം ശുദ്ധിയുള്ള വസ്തുവൻ കുടിക്കാം, നല്ല സാധനമാണ്, പക്ഷെ ഒതുക്കാനേ പറ്റുമോ? അത് പറ്റില്ല. നാളികേര വസ്തു ഒതുക്കാൻ പറ്റില്ല, വെറുതെ ശുദ്ധിയാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവല്ല ആ രൂപത്തിൽ. അപ്പൊ സ്വയം ശുദ്ധിയുള്ളതാവണം, വേറൊന്നിനെ ശുദ്ധിയാക്കാനും കഴിയണം. അങ്ങനത്തെ വെള്ളം കൊണ്ടാണ് ശുദ്ധി വരുത്തേണ്ടത്. അപ്പൊ അതിന് ഇങ്ങനെ ഈ സ്വയം ശുദ്ധിയുള്ളതും വേറൊന്നിനെ ശുദ്ധിയാക്കുന്നതുമായ വെള്ളം ഏതാണ്? അത് കൂടുതൽ ഉദ്ദേശിച്ചിട്ടുണ്ട് കുറേ പാഠങ്ങളുണ്ട്. അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് അവൻ നിങ്ങളുടെ മീതെ മഴ വർഷിപ്പിച്ച് വെള്ളം ഇറക്കി തരുന്നു. എന്തിനാ വെള്ളം ഇറക്കി തരുന്നത്? ലി യുതസ്കിറക്കും ബിഹി, വെള്ളം ഇറക്കുന്നതിന്, മഴ പെയ്യുന്നതിന്റെ ഒരു ഉദ്ദേശം നിങ്ങൾ അത് ഉപയോഗിച്ച് ശുദ്ധീകരിക്കാൻ. ഖുർആൻ ഒരു ഉദ്ദേശമായിട്ട് പറയുന്നത് മഴ വർഷിക്കുന്നതിനെ സംബന്ധിച്ച് ഖുർആന്റെ രണ്ട് മൂന്ന് സ്ഥലത്ത് ഈ ഉദ്ദേശം വിശദീകരിച്ചിരുന്നു. ഒന്ന് ഈ ആഴ്ചകൾ പറഞ്ഞു, തസ്കീറക്കും വിരി, ആ വെള്ളം ഉപയോഗിച്ച് നിങ്ങൾ ദേഹം, വസ്ത്രം, സ്ഥലം, അതുപോലെ വസ്തുക്കളൊക്കെ കഴുകി ശുദ്ധിയാക്കാൻ വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് എന്ന് കൂടുതലാണ് ആ നിർദ്ദേശം നൽകുന്നത്. വേറെ തെറ്റ് പറഞ്ഞത് വെള്ളം ഇറക്കുന്നതിന് ഉദ്ദേശം പറഞ്ഞ് ഈ നിങ്ങൾ കുടിക്കാൻ, നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും കുടിക്കാൻ ആണ് നിങ്ങൾക്ക് വെള്ളം ഇറക്കിത്തരുന്നത്. പിന്നെ കൃഷി, ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ, ഈ മൂന്ന് കാര്യവും കൂടുതൽ വെള്ളം ഇറക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലിവിടെ ശുചീകരിക്കാൻ വേണ്ടി തന്നെ വെള്ളം ഇറക്കി എന്നിട്ട് യുസഫ്കൾക്കും ബിഹി, നിങ്ങൾക്ക് ശുദ്ധി വരുത്താൻ വേണ്ടിയാണ് വെള്ളം എന്ന് ഖുർആൻ നേരത്തെ പറയുന്നു. സൂറത്തുൽ അൻഫാൽ വേറെ ഒരു ആയത്തിൽ പറയുന്നത് വൻസൽന മിനസ്സമാഇ മാഅൻ തുഹൂറ, നമ്മൾ പറഞ്ഞ തുഹൂറായ വെള്ളം തന്നില്ലേ, വൻസൽന മിനസ്സമാഇ, നാം ആകാശത്തിന് ഉപരി ലോകത്തിൽ ഇറക്കിയിരിക്കുന്നു മാഅൻ തുഹൂറൻ, ശുദ്ധമായ വെള്ളം. അതും നേരത്തെ നേരെ നല്ല വെള്ളം അതുകൾ കൊണ്ട് ശുദ്ധീകരിച്ച തുഹൂറായ വെള്ളം ഉപയോഗിക്കണം എന്ന് പറഞ്ഞത് അത് സൂറത്തുൽ ഫുർഖാനാണ് ആയത്തിൽ. പിന്നെ അപ്പോ ഇങ്ങനെ വെള്ളം നമ്മൾക്ക് ശുചീകരിക്കാൻ വേണ്ടി ഇറക്കിയെന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ ആ വെള്ളത്തിൽ ഏതെല്ലാം വെള്ളമാണ് ആകാശം നിറക്കിയ വെള്ളം? ഇപ്പൊ സോപ്പ് കലക്കിയ വെള്ളം ആകാശം നിറക്കിയ വെള്ളം എന്ന് പറയാൻ പറ്റില്ല. ആകാശം നിറക്കിയ വെള്ളയിലുണ്ട്, പക്ഷെ സോപ്പും കൂടി കളഞ്ഞതും കൂടി ആകാശം നിറക്കിയ എന്നുള്ള പാത്രം വരുമല്ലോ. പിന്നെ ഏതാണ് ഇരിക്കൂട? ഒരു മഴ പെയ്തുണ്ടാകുന്ന വെള്ളം ഇരിക്കും അർത്ഥം. അപ്പൊ മഴവെള്ളം ശുചീകരിക്കാൻ ഉപയോഗിക്കാം, അങ്ങനെയാണ് കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ആയത്തിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ആശയം അതാണ്. അപ്പൊ ആകാശം നിറക്കിയ വെള്ളം നിങ്ങൾക്ക് ശുചീകരിക്കാനുള്ളതാണ് എന്ന് പറയുമ്പോൾ ഇതെന്തൊക്കെ പെടും? ആകാശം നിറക്കിയ എല്ലാ വെള്ളം പെടും. അതിൽ പെടുന്ന ഏതാണ്? മഴ പെയ്തുണ്ടാകുന്ന ഒരു വെള്ളം ഒരു കുഴിയോ ഒരു പാത്രത്തിലോ നമ്മൾ ശേഖരിച്ചാൽ അത് മഴവെള്ളമല്ല, കരുവെള്ളമല്ല, പൈസ വെള്ളമല്ല എന്ന് പറയുന്നത് ഞാനല്ലേ ആകാശം നിർത്തി വെള്ളം ശുദ്ധിക്കാന്ന് കുടുംബം പറഞ്ഞിട്ട് അവിടെ ആ മഴവെള്ളത്തിൽ കൊണ്ടുപിടിക്കുക. അത് പൂവിന്റെ വൈക്കല് അഴുക്കുണ്ടാകുന്ന വെച്ചിട്ട് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, കൂടി വെള്ളം ഉണ്ടാവും എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, ആ വെള്ളം ശുദ്ധിയാണ് എന്നുള്ള പറഞ്ഞാൽ നമുക്ക് വിജയിക്കാം. പിന്നെ ഇത് പെടുന്ന വെള്ളം ഏതാണ്? ഹിമം, ഐസ്. ഇവിടെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ശക്തിയായിട്ട് മഞ്ഞു വർഷം ഉണ്ടാവും, ഹിമപാതം ഉണ്ടാവും, ഹിമവർഷം ഉണ്ടാവും. അതുണ്ടാകുമ്പോൾ അത് പാത്രത്തിൽ ശേഖരിച്ച് വെള്ളമായിട്ട് കിട്ടിയാൽ അതൊന്നും ഉപയോഗിക്കാം. അത് മഞ്ഞല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല, ഹിമം കൊണ്ട് ഉതെടുക്കാം. അതുപോലെ ആഴിപ്പഴം, ആഴിപ്പഴം ഭക്ഷിക്കാറുണ്ട്, ഇഷ്ടം പോലെ ഭക്ഷിക്കും, കൂട്ടത്തിൽ കെട്ടിക്കിടക്കുന്നത് കിടക്കേണ്ട ഇവിടെ ഒന്നായിട്ട് കെട്ടിക്കിടക്കും, ആ ഒരു കുത്തിൽ ഭക്ഷിക്കാറുണ്ട്. അപ്പൊ അത് ഒരാൾക്ക് വെള്ളമായിട്ട് അതാണ് കിട്ടിയത് നോക്കാം, അതുണ്ടായിപ്പോ ഒന്നെടുക്കാം. കാരണം കുറവ് നിൽക്കാതെ പറഞ്ഞ ആശയത്തിന്റെ പതിയിൽ വരുന്നതാണ്. നിങ്ങൾക്ക് ഒന്ന് ശുചീകരിക്കാൻ വേണ്ടി, ശരീരവും ദേഹവും വസ്ത്രമൊക്കെ ശുചീകരിക്കാൻ, സ്ഥലമൊക്കെ ശുചീകരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അള്ളാഹു മഴ വർഷിപ്പിച്ചിരിക്കുന്നു. പിന്നെ ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ അല്ലാതെ ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയും, നിരുത്തലുള്ള വിശദീകരണം മനസ്സിലാക്കാൻ കഴിയും. അതിവിടെ മനസ്സിലാക്കുന്നത് റസൂൽ അവിടുത്തെ പ്രാർത്ഥനയിൽ ഈ നമസ്കാരത്തിന്റെ ആമുഖമായിട്ട് നമ്മൾ നടത്തുന്ന പ്രാർത്ഥന, നമ്മൾ പറയുന്ന വജ്രത്തു, അതല്ലാത്ത ഒരുപാട് പ്രാർത്ഥനകളുണ്ട് അവർ പകരായിട്ട്. അത് റസൂൽ നടത്തിയ ഒരു പ്രാർത്ഥന അറിയും, അല്ലാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖതായായ കമാ ബാഅത്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബി, അല്ലാഹുമ്മ നഖ്നി മിൻ ഖതായായ കമാ യുനഖ തൗബുൽ അബ്യദു മിന ദനസി, പിന്നെ അല്ലാഹുമ്മ നഖ്നി ബി തൽജി വൽ മായി വൽ ബർദ്. ഇതൊക്കെയുള്ള പദങ്ങളാണ് ഇതിന്റെ അർത്ഥം പറഞ്ഞത്. അള്ളാഹുവേ എന്റെ പാപങ്ങളെയും എന്നെയും ഈ ദുവാന്തരങ്ങൾ മറ്റേ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അകലം ഉണ്ടാക്കുന്ന അത്രയും അകലം എന്റെ പാപങ്ങളുമായിട്ട് ഇരിക്കുന്നുണ്ടാക്കണേ. എന്നിട്ട് പിന്നെ പറയുന്നത് എന്റെ പാപങ്ങളെ പറക്കുകയാണെങ്കിൽ ഈ സെല്ല് മഞ്ഞ് ആഴിപ്പഴം അതൊക്കെ ഉപയോഗിച്ച് കഴുകി കളയണേണ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? കഴുകി കളയാൻ, ശുദ്ധീകരിക്കാൻ, അതൊക്കെ ഉപയോഗിക്കാന്നല്ലേ. അപ്പൊ റസൂലുള്ള പ്രാർത്ഥന ആ കാര്യം വെക്കുന്നതാണ്. പിന്നെ ഇതേ ആചാര പ്രാർത്ഥന വേറെ സ്ഥലത്ത് നടത്തുന്നുണ്ട്, മയ്യത്ത് നമസ്കാരത്തില് മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇതേ ആശയുള്ള പ്രാർത്ഥന, അല്ലാഹു അക്ബർ വറഹമു എന്ന് പറഞ്ഞിട്ട് ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തുന്നത് തീർച്ചയായിട്ടും. അതിൽ ഈ വിത്ത് മായി വൽ ബറത്ത്, ഐസും ഈ മഞ്ഞും ആളിപ്പഴവും ഒക്കെ ഉപയോഗിച്ച് വെള്ളം ഉപയോഗിച്ച് പറക്കാൻ ആ മയ്യത്തിന്റെ പാപകൃതി കഴുകി കളയണേ, ശുചീകരിക്കണേ എന്ന് പറയുന്നത്. അപ്പൊ അതിനെന്ത് മനസ്സിലാക്കാം? ആ വസ്തുക്കളും ശുചീകരണത്തിലുള്ള തന്നെയാണ്. അപ്പൊ ഐസാണെന്ന് വിചാരിച്ചിട്ട് ഐസോ ഒതുക്കാൻ പറ്റില്ലെന്ന് പറയണ്ട, ഐസൊരിക്കാൻ വെള്ളം കൊണ്ട് ഒതുക്കാം, ശുചീകരണത്തിന് ഉപയോഗിക്കാം. ആലിപ്പഴം കിട്ടിയാൽ അത് ശുചീകരണത്തിന് ഉപയോഗിക്കാം. ഏത് അങ്ങനത്തെ ആകാശത്തിൽ ഇറങ്ങിയ ആ രൂപത്തിലുള്ളതൊക്കെ ശുചീകരണത്തിന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇതാണ് ഒരു കാര്യം പഠിക്കാറുള്ളത്. വെള്ളമാണ് ശുചീകരിക്കാനുള്ള ഒന്നാമത്തെ വസ്തു. അതിന് കഴിഞ്ഞാൽ അള്ളാഹു ആകാശത്തിന് വെള്ളം ഇറക്കി, അതിന്റെ ഒരു ഉദ്ദേശം അതാണ്. അതിൽ ആകാശത്തിൽ ഇറക്കിയ വെള്ളത്തിൽ മഴ പെടും, ഹിമം പെടും, പിന്നെ ആലിപ്പഴം പെടും. ഇതൊക്കെ ശുചീകരിക്കാൻ ഉപയോഗിക്കാവുന്ന വസ്തുവാണ്. ഇനി വേറൊരു രണ്ടാമത്തെ ഒരു കാര്യം വിശദീകരിക്കാനുള്ളത് ഈ വെള്ളത്തിന്റെ ഒപ്പിൽ ഈ സമുദ്രജലം ഉപയോഗിക്കാൻ പറ്റുമെന്നല്ല, സമുദ്രജലം കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് പ്രശ്നം. ഇതിന് സാധാരണ രീതിയിൽ നമുക്കാണ് ഉണ്ടാകാവുന്ന സംശയം എന്താണപ്പോ സമുദ്രജലം ഉപയോഗിക്കാൻ പറ്റുന്ന സംശയം വേണ്ടാതെ ഉപ്പുള്ള ജലമാണ്. പിന്നെ അതിലൊരുപാട് ജന്തുക്കൾ തത്തിടക്കാറുണ്ട്, ശവം അടിഞ്ഞു കൂടാറുണ്ട്. എല്ലാം കൂട്ടി തള്ളൽ ഈ സമുദ്രത്തിലാണ്, എല്ലാം അവസാനം ചെന്ന് ചേരുന്ന സമുദ്രത്തിലാണ്. അതുകൊണ്ട് ഒതുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ കടന്ന് സന്ദർശിക്കാൻ പോകണം, അല്ലെങ്കിൽ ഇങ്ങനെ ബീച്ചിലൊക്കെ പോയിരിക്കുമ്പോൾ ഒതുക്കേണ്ടി വന്നു. ഒരു പ്രായക പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തിരിച്ചോക്ക്, കടന്നു കയറി പോകണം പോവാം, അതൊക്കെ ഒതുക്കാൻ പറ്റുള്ളൂ. ഇത് റസൂലിന്റെ അടുക്കൽ അവതരിപ്പിച്ച പ്രശ്നം. ഒരു സമുദ്രയാത്രയിൽ ബന്ധപ്പെട്ട ആളുകൾ റസൂലിനോട് ഒന്ന് ചോദിച്ചു, റസൂലെ ഞങ്ങൾ യാത്രയിൽ അവരുടെ വഞ്ചി ഞങ്ങൾ കുടിക്കാൻ ശുദ്ധജലം കുറച്ച് കൊണ്ടുപോകാറുണ്ട്, അത് ഞങ്ങൾക്ക് യാത്രക്ക് ഉപയോഗിക്കുന്നതാണ്, അത് ഞങ്ങൾ കുടിക്കാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ, അത് ഞങ്ങൾ ഒന്നെടുക്കാൻ ശുചീകരിക്കാനൊക്കെ അത് ഉപയോഗിച്ചാൽ ഞങ്ങൾക്ക് ഇത് വെള്ളം കുടിക്കാൻ ഉണ്ടാവില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സമുദ്രത്തിലെ ജലം കൊണ്ട് ഒതുക്കൂടെ, ഞങ്ങൾക്ക് ശുചീകരിച്ചുകൂടെ, കുടിക്കാൻ അങ്ങനത്തെ ശുചീകരണം ഉപയോഗിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ ഇതിനെ കുറിച്ച മറുപടി തരും. ഇതാണ് ആ വിഷയത്തിന്റെ അടിസ്ഥാനം. റസൂലിന്റെ ആ മറുപടി ഹുവ തഹൂറു മാഉഹു വശല്ലു ബൈതഹു, എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളുള്ള ഹദീസാണ്. ഹുവ തഹൂറു മാഉഹു, സമുദ്രത്തിലെ വെള്ളം ശുദ്ധമാണ്. റസൂലിന്റെ മറുപടി ഒരു വ്യക്തവാക്കിന് മറുപടി പറഞ്ഞു, എവിടെയും കുളിക്കാവുന്ന മറുപടി. ഹുവ തഹൂറു മാഉഹു, അതിന്റെ വെള്ളം ശുദ്ധമാണ്, ഏതാവസ്ഥയിലും സമുദ്രജലം ശുദ്ധമാണ്. പിന്നെ വശല്ലു ബൈതഹു, അതിലെ ശവങ്ങൾ ഹലാലാണ്, ഭക്ഷിക്കാൻ നടക്കും. മനുഷ്യൻ തട്ടാറി ശവാണെന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ടില്ല, ആ ശവം തിന്നാം. മറ്റു ശവങ്ങളും ഹറാമാണ്. ഹിജ്റിമത്ത് അലൈക്കുമുൽ മൈതതു വദ്ദമു വലഹ്മുൽ ഖിൻസീർ വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി വൽമുൻഹനികതു വൽമൗഖൂത വൽമുത്രദ്ദിയതു വൽനസീഹത്തുങ്ങനെ പത്തെട്ട് പത്തിങ്ങനെ ഇനങ്ങൾ ഉണ്ടെന്നുണ്ട്. അതിൽ ആദ്യം തുടങ്ങുന്ന കിടന്നു ഹിജ്റിമത്ത് അലൈക്കുമുൽ മൈതതു വദ്ദമുണ, നിങ്ങൾക്ക് അള്ളാഹു ശവവും രക്തവും ഹറാമാക്കിയിരിക്കുന്നു. പിന്നെ ചത്തത് അല്ല, ഈ കുത്തി കുത്തുകൂടി ചത്തത്, കുടുങ്ങി ചത്തത്, കഴിച്ചു കുടുങ്ങി ചത്തത്, വീട് ചത്തത് എന്നൊക്കെ പറഞ്ഞാൽ താഴലിന്റെ പല രൂപങ്ങൾ അവർക്ക് ഹറാമെന്നല്ല വിശദീകരിക്കുന്നത്. പക്ഷെ ഇവിടെ റസൂൽ ആ ആയത്തിൽ അറിഞ്ഞുകൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുന്ന റസൂലിനെ സമുദ്രത്തിലെ ശവം നിങ്ങൾക്ക് അനുവദനീയമാണ്, അതിന് മുമ്പുള്ള പറഞ്ഞത് അതിൽ വെള്ളം നിങ്ങൾക്ക് അനുവദനീയമാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം, സമുദ്രജലം ഉള്ളെടുക്കാൻ ഉപയോഗിക്കാം, കുളിക്കാൻ ഉപയോഗിക്കാം. അപ്പൊ അതിൽ കുളിച്ച ഉപ്പാവൂല കേട്ട് ഉണ്ടാവും, പിന്നെന്താ ഒരു പ്രശ്നമില്ല, അത് തുറച്ചു പറയണം അവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ഇവിടെ എന്താ പ്രശ്നം അറിയോ, ഒഴുക്കാൻ പറ്റുമല്ലോ എന്നുള്ള ശരീരത്തിൽ ഉപ്പാവോ, ഈ ഉപ്പ് ശരീരത്തിനായ വേറെ പ്രശ്നങ്ങളുണ്ട്, ചൊറിച്ചിലുണ്ടാവും, അതൊക്കെ വേറെ പ്രശ്നമാണ്. അതൊന്നും തുടച്ചു തരാൻ പറയുന്നത് അത് പറഞ്ഞു നിർത്തില്ല. ഒതുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വേറെ വെള്ളം തന്നെ സമുദ്രത്തിലുള്ളൂ, ഒതുക്കാൻ പറ്റുമോ? അതിന് ഇനി ഒതുക്കാൻ പറ്റുന്നതിനെ അതിലൊരു പ്രശ്നം അയാളുടെ ഒത് പൂർണ്ണമാണ്. അയാൾ അവിടെ നിസ്കരിച്ചാൽ ശുദ്ധവെള്ളം കൊണ്ട് വേറെ കിണറ്റിന് വെള്ളം കൊണ്ട് എടുത്ത പൂജ തന്നെ അയാൾക്ക് അതിന് കിട്ടി യാതൊരു കുഴപ്പമില്ല. അപ്പൊ ആ നിരക്ക് സമുദ്രജലം ശുദ്ധമാണ്. ഇപ്പം വെള്ളത്തിന്റെ ഇനത്തിൽ മല, ഹിമം, ഇതാണ് ആടിപ്പഴം, പിന്നെ സമുദ്രജലം, ഈ വെള്ളമൊക്കെ ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കാത്ത വെള്ളമാണ്. പിന്നെ വേറൊരു ഹദീസ് അല്ല വേറൊരു ഭാഗം വരുന്നത്, വേറൊരു വെള്ളം വരുന്നത് സംസം വെള്ളം. നമ്മളെ സംസം വെള്ളം ഉണ്ടല്ലോ, അതന്നെ സംസം വെള്ളം. ഇത് ഇത് ഒന്ന് കുടിക്കാൻ പറ്റുമാണ്, ആൾക്കാരെ കുടിക്കാനും അങ്ങനത്തെ ആവശ്യം ഉപയോഗിക്കാറുണ്ട്. അത് റസൂൽ പഠിപ്പിക്കുന്ന രൂപമാണ്, റസൂലിനെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. ചോദിക്കാൻ പറ്റുമോ? ഒതുക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വന്നപ്പോൾ അത് കുടിക്കുകയും അതിൽ നിന്ന് ഒതുക്കുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അവിടെ പ്രശ്നമല്ല. അപ്പൊ സംസം വെള്ളം അംഗീകരിച്ചിട്ട് ഒതുക്കാൻ കൊടുക്കേണ്ടതല്ല, അതിന് വേറെ ടാപ്പ് പോയി നോക്കേണ്ട ആവശ്യമില്ല. ആ വെള്ളം കുടിക്കുകയും ചെയ്യാം, അതിന്റെ മഹത്വം റസൂൽ വിശദീകരിച്ചിട്ടുണ്ട്. സംസം എന്തുദ്ദേശമാണോ അയാൾ കുടിക്കുന്നത് ആ ഫലം അതിന് ലഭിക്കുമെന്ന അങ്ങനെയാണ്. മാവ് സംസം ഇവാ ശുരിപലവും, സംസം വെള്ളം എന്തിനു വേണ്ടി കുടിച്ചോ അതിനു വേണ്ടിയുള്ളതാണ്. ഒരാൾ രോഗസമയത്തിന് വേണ്ടി ആ നീയത്തോട് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് പറിച്ചുകൊണ്ട് കുടിച്ചാൽ പറയാൻ കിട്ടുന്ന പയ്യ അങ്ങനത്തെ പ്രത്യേകതകൾ ഉണ്ടാവാം. ഏതാണ്ട് റസൂലെ വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ അത് ഒതുക്കാൻ പറ്റും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് കുടിക്കാൻ സംസം വേറെ ഉപയോഗിച്ചിട്ടുണ്ട്, നമുക്ക് അത് ഉപയോഗിക്കാം. പിന്നെ അതിൽ പിന്നെ വേറെ കത്തുകളൊന്നും വരേണ്ടതില്ല. പിന്നെ വേറെ വരുന്നേ വെള്ളം തർക്കുള്ള വെള്ളം എന്താ പറയുക, നമ്മുടെ നാട്ടില് ഒരാൾ ഉപയോഗിച്ച വെള്ളം, കയ്യിട്ട വെള്ളം, തൊട്ട വെള്ളം, ദേഹത്ത് നിന്ന് ഇങ്ങനെ ഊതെടുത്തിട്ട് പാത്രത്തിലായ വെള്ളം, അതുകൊണ്ട് ഊതെടുക്കാൻ പറ്റുമെന്നാണ്. കാരണം എന്ന് പറഞ്ഞ് മാവിൻ മുത്താമ്പല്ല, മുത്താമ്പലായ വെള്ളം കൊണ്ടാണ് വയറുകൾക്ക് മൂല്യമൊരു പല, മുത്താമ്പലായ വെള്ളം ഉപയോഗിച്ച വെള്ളം അത് ഊതെടുക്കാൻ പറ്റും, അത് ശുദ്ധീകരണത്തിന് പറ്റുന്നു, അത് പറ്റും. അപ്പൊ നമ്മുടെ നാട്ടിലെ വിശ്വാസം പറഞ്ഞു ഈ പാത്രത്തില് ഒരു ബക്കറ്റില് വെള്ളം ശേഖരിച്ച് അതിൽ കഴിഞ്ഞിട്ട് ഒന്നും എടുത്താൽ ഒന്നും ശരിയാവില്ലാണ്. ചില പള്ളിയിലൊക്കെ ഷാഫി മദ്ഹബല്ല, ഈ ഹനഫി മദ്ഹബല്ല പള്ളിയിലൊക്കെ പോയി നോക്കിയാൽ കാണാം, ഈ ഹൗലും ഉണ്ടാവും, പിന്നെ ഒരു ഇതുണ്ടാവും കിള്ളി എന്ന് പറയുന്നത് ജബന, അത് കുടിച്ചിട്ടുണ്ടാവും, ഒരു പാത്രം വെച്ചിട്ടുണ്ടാവും, അത് ഒതുക്കാനാണ്. അതിൽ ഹൗലിന്ന് വെള്ളം എടുത്തിട്ട് അതിന് ചെറുത്ത് വഴി ഒതുക്കോളൂ, ഹൗലിന് കഴിഞ്ഞിട്ട് ഒതുക്കാൻ ഉണ്ടാവും, ഒന്നും ശരിയാവില്ലാണ്. കാരണം മുസ്താഹ ഉപയോഗിച്ച വെള്ളമായി, ഉപയോഗിച്ച വെള്ളം ശുദ്ധിയല്ല, അങ്ങനെയാണ് കാരണം. ഇത് ശരിയല്ല. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കാലത്ത് വിശ്വാസമുണ്ട്, ഇപ്പോഴും നമ്മുടെ പല ആളുകൾക്ക് അങ്ങനെയൊക്കെ ധാരണയുണ്ട്. ബക്കറ്റ് കഴുകി തോന്നിട്ടാല് ഒന്ന് ശരിയാവില്ല എന്നുള്ള ധാരണയാണ്, അത് വലിയ പ്രശ്നമാണ്. വഹാബികളുടെ ഒന്നാമത്തെ ലക്ഷണമായിരിക്കുന്ന പല ആൾക്കാരുണ്ടെങ്കിൽ ഒരു ബക്കറ്റ് കഴുകി തോന്നിരിക്കുന്ന ആളുകളാണ്, അത്ര വലിയ ഗുരുതരമായ ഒരു പ്രശ്നമായിട്ടാണ് ആളുകളുണ്ട്. പക്ഷെ അത് ശരിയല്ല. ഉപയോഗിച്ച വെള്ളം ശുദ്ധമാണെങ്കിൽ മറ്റു മാലിന്യങ്ങൾ ചേർത്തിട്ടില്ലെങ്കിൽ അതുകൊണ്ടൊരു കുഴപ്പമില്ല. അത് കയ്യിട്ട് പാത്രത്തിൽ കയ്യിട്ട് ഒന്ന് എടുക്കാം. അപ്പൊ അതിന് എന്താണ് രേഖ ഉള്ളത്? നിരസനാഹ് ചെയ്ത പ്രവർത്തനങ്ങൾ നമുക്ക് രേഖയാണ്, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നമുക്ക് രേഖയാണ്. ഒരു ഹദീസ് നിങ്ങൾ നോക്കാം. റുബിയ ബിന്തു മഅ്ദ്ദ് എന്നാണ് ആ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ പറയുന്നത് ഈ ഉദവിന്റെ റസൂലിന്റെ ഉദവിന്റെ രൂപം വിശദീകരിക്കാം. എന്നിട്ട് പറയുന്നത് ബിമാ ബഖിയ മിൻ വളൂഇൻ ഫീ യദിഹി, നബി തല തടങ്ങിയ രൂപ പറയുന്നു. നബി ഒന്നും എടുക്കുമ്പോൾ തന്റെ കയ്യിൽ അവശേഷിച്ച വെള്ളം കൊണ്ടാണ് തല തടഞ്ഞിരുന്നത്, അതിന് വേറെ വെള്ളം എടുത്തിട്ടായി നടക്കും. അപ്പൊ ഉപയോഗിച്ച കയ്യിൽ ഉണ്ടായിരുന്ന വെള്ളം ആ നനവ് ഉപയോഗിച്ച് നബി തല തടഞ്ഞിരുന്നു.
അപ്പൊ വളം നിർത്താൻ ഉപയോഗിച്ച വെള്ളം ആ കയ്യിൽ ബാക്കി നിൽക്കുന്നത് വെള്ളം ഉപയോഗിച്ചെങ്കിൽ തലകടകി അതിന് വേറെ വെള്ളം എടുക്കാതെ തലകടകി ഉണ്ടായിരിക്കൽ എന്ന് പറയുമ്പോൾ ഉപയോഗിച്ച വെള്ളം നിസ്സലല്ലാഹു നിസ്ലമ തല നടന്നാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഉപയോഗിച്ച വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കാം. അപ്പൊ കയ്യുമുള്ള കൊല്ലന്മാരെ സ്വീകരിക്കാൻ ഇത്രയും പറഞ്ഞത് ഇപ്പൊ തല നടവാൻ വെള്ളം അല്ലെങ്കിൽ ഒരാൾ നീണ്ട താടി ഒരാളെ നോക്കുക അത് മുഖം കഴുകിയപ്പോൾ നല്ലപോലെ തിങ്ങി നിറഞ്ഞ താടി താടി നിറച്ച് വെള്ളം തല നിന്ന് വെള്ളം അല്ലെങ്കിൽ ആക്കി തീയ ഇങ്ങനെ കയ്യോട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ തറവാണ് അത് ഉത്സാഹരായുള്ള അപ്പൊ ഒരാൾക്ക് അങ്ങനെ ചെയ്യാമെന്നല്ലേ പറയണ്ട അങ്ങനെ ഒരാൾക്ക് ചെയ്തതിന് അയാളെ പുറത്താക്കാൻ നിൽക്കേണ്ട ഇസ്ലാമില് അത് മാത്രം മാത്രം അനുവദിച്ചിട്ട് ഉത്സാഹനായ വെള്ളം നിങ്ങൾക്ക് അനുവദനീയമാണ് അതിന് പ്രശ്നമില്ല. പിന്നെ അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ റിപ്പോർട്ടിൽ അബൂദാവൂദിന്റെ റിപ്പോർട്ടിൽ അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മസഹ റസൂൽ മിൻ ഫളി മാ ഇൻ കാന ബിയദിഹി അതിൽ അങ്ങനെയുള്ളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കയ്യിൽ അവശേഷിച്ച ബാക്കി വെള്ളം കൊണ്ട് തല തടവുകയുണ്ടായി എന്നെ നിങ്ങൾക്ക് നേരെ പറഞ്ഞത് കയ്യിൽ അവശേഷിച്ച ബാക്കി വെള്ളം ഒരുപാട് സംഭവങ്ങൾ വേറെ ഇതിൽ തെളിവേറ്റ് നമുക്ക് കിട്ടുന്നില്ല. പുതിയ നോക്ക് മുസ്താമനായ വെള്ളം ഒരാൾ കയ്യിട്ട് ഉപയോഗിച്ചാൽ മുസ്താമനായാൽ അതിനൊരു കുഴപ്പമില്ല എന്നുള്ള പ്രശ്നം ഉണ്ടെന്ന് പറയും. ബാക്കിയുള്ള വെള്ളം നെജസായിട്ടുണ്ടോ എന്നുള്ള നമ്മൾ പറഞ്ഞല്ലോ സ്വയം ശുദ്ധിയുള്ളതും വേറെ ഒന്നിനെ ശുദ്ധീകരിക്കാനും പറ്റുന്നതാവണം എന്നേ ഉള്ളൂ വെള്ളം അത് നോക്കിയിരിക്ക. അപ്പൊ ഒരാൾ പാത്രത്തിൽ കൈയിട്ടാൽ വെള്ളത്തിൽ കൈയിട്ടാൽ അത് അശുദ്ധമാകുന്നില്ല. എന്തുകൊണ്ട്? ഈ കയ്യൊരു അശുദ്ധിയുള്ള വസ്തുവല്ല. മുസൽമാൻ വിശ്വാസിയായ മനുഷ്യന്റെ ദേഹം മുഴുവൻ ശുദ്ധമാണ്. മുസൽമാന്റെ ദേഹം മുഴുവൻ ശുദ്ധമാണ്. ജനാപത്തുണ്ടായിരിക്കുന്ന അവസ്ഥയെ പോലും ആ ശുദ്ധരാണ്. മുസൽമാൻ ജനാപത്തുണ്ടായിരിക്കുന്ന അവസ്ഥയെ പോലും ശുദ്ധരാണ്. കുളിച്ചുദ്ധിയപ്പോൾ വേറെ ഭാഗമാണ്. അത് വേറെ ആശയമാണുള്ളത്. അയാളുടെ കൈ പാത്രത്തിൽ ഇട്ടതുകൊണ്ട് അത് നെജസായി പോകുന്നില്ല എന്നാണ് റസൂലുള്ള ചോദിച്ചിട്ടുള്ളത്. റസൂല ഒതുവെടുക്കാൻ കുളിക്കാൻ ഓക്കെ റസൂലിനെയും റസൂലിന്റെ ഭാര്യ മൈമൂന അള്ളാഹിനെയും അതുപോലെ മറ്റു ഭാര്യമാരൊക്കെ കുളിച്ച സംഭവങ്ങൾ ഹദീസ് ധാരാളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയെന്നറിയോ? രണ്ടു പേരും ഒരേ പാത്രത്തിലാണ് കുളിക്കുന്നത്. ഇന്നത്തെ വഴി വെള്ളം വന്ന് ഇവിടെ ഉണ്ടാവാൻ നമുക്കറിയാലോ. കുടിച്ചാൽ മനസ്സിലായവർക്കറിയാം ഒരു ചെറിയ തോൽപാത്രത്തിൽ വെള്ളം ചെയ്തിട്ടുണ്ടാവും. ജനാപത്തുകാരായിക്കൊണ്ട് തന്നെ റസൂലും ഭാര്യയും ഒരേ പാത്രത്തിൽ കുളിക്കാറുണ്ട്. റസൂലുള്ള ഭാര്യമാരും അതുപോലെ കുളിക്കാറുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? എന്താ കുളി കഴിഞ്ഞിട്ട് അതിന് ഊർക്കുലി ഒരു പ്രശ്നമല്ല. വിശേഷം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കയ്യിട്ട് ഒതുർത്ത് രണ്ടുപേരും കുളിച്ച ബാക്കി തന്നെ ഒതുർക്കി ആ കുളി 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 ശുദ്ധീകരണം തന്നെയാണോ? അങ്ങനെ കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഉപയോഗിച്ച വെള്ളമാണ്. അതിനൊന്നും പ്രശ്നമില്ല. അപ്പൊ അതിൽ ഇത് വസ്തുവാസം ഉണ്ടാകണ്ട. ബക്കറ്റിൽ കയ്യിട്ടൊതുർത്തു ടാപ്പിനകത്തോട്ട് ഒതുക്കാൻ കൊടുക്കുന്ന പ്രശ്നമില്ല. ആർക്കും ഏത് പാത്രത്തിലും കയ്യിട്ട് ഒതുക്കാം. പക്ഷെ അതിൽ വേറൊരു പൊതു നിയമം റസൂലുള്ള പഠിപ്പിച്ചത് അത് നമ്മൾ മനസ്സിലാക്കണം. അവൾ ഈ ഉദാഹരണം പറയുന്നതിന്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഈ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് കൈ പുറത്തേക്ക് കഴുകാതെ പാത്രത്തിൽ കയ്യെടുത്ത് നിർദ്ദേശിച്ചു. ആ നിർദ്ദേശം നമ്മൾ പാലിക്കേണ്ടതാണ്. ഈ ഒഴിച്ച് തന്നെ കാലത്ത് എഴുന്നേറ്റ് വരുന്ന ഒരാൾ കൈ പുറത്തേക്ക് മൂന്ന് പ്രാവശ്യം കഴുകാതെ നേരിട്ട് കൈയ്യാണ് ഇറക്കരുതാണ് അതിൽ പറഞ്ഞ കാരണം. നിന്റെ കൈ രാത്രി എവിടെയായിരുന്നു നിനക്ക് അറിയാൻ കഴിയില്ല. എന്തൊക്കെയായിരുന്നു അറിയാൻ കഴിയില്ല? വൃത്തികളൊക്കെ ആയിട്ടുണ്ടാവും. എന്റെ ചില ജന്തുക്കളൊക്കെ അരിച്ചതോ ചത്തതൊക്കെ നമ്മളെ കയ്യുമായിട്ടുണ്ടാവും. അപ്പൊ ശുദ്ധിയുടെ കാര്യത്തിൽ വളരെ മിഴിച്ചുള്ള മതം ആ കാര്യം ഉദ്ദേശിക്കുന്നത് പുറത്തേക്ക് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷമേ പാത്രത്തിൽ വെള്ളം കയ്യാവും. പതുക്കെ നമുക്ക് ഈ പ്രായോഗികമായ ചില ഭാഗങ്ങളുണ്ട്. നമ്മുടെ സ്ത്രീകളൊക്കെ പഠിപ്പിക്കേണ്ട കാര്യമാണത്. കാലത്ത് എഴുന്നേറ്റ് കുളിക്കാതെ വൃത്തിയാകാതെ നേരിട്ട് അടുക്കളയിൽ പോയിട്ട് ചായ ഉണ്ടാക്കാതെ ഒക്കെ പോകുമ്പോൾ നിർദ്ദേശിക്കാവുന്നതാണ്. കയ്യിൽ കഴുകാം, വൃത്തിയാക്കുന്നത് നിർദ്ദേശിക്കാവുന്നതാണ്. അതിന് നിർദ്ദേശിക്കുന്നതിൽ ഒരു പ്രയാസത്തിലൊക്കെ അവർ പറഞ്ഞു കൊടുക്കേണ്ടി തന്നെയാണ്. കാരണം അറിയാത്തതാണെങ്കിൽ അവർ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പോയി ചായ ഉണ്ടാക്കരുത്. അപ്പൊ അതിൽ ഈ വൃത്തികൾ മനസ്സിന് നിയമമാണോ? ആ വൃത്തികേട് വരാതിരിക്കാൻ എനിക്ക് നിർദ്ദേശിച്ച് പാത്രത്തിൽ കൈയിടുന്നതിന് മുമ്പ് കഴുകി ശുദ്ധിയാക്കിയിട്ട് വേണം പാത്രത്തിൽ കൈയിടാം എന്ന് റസൂൽ നിർദ്ദേശിച്ചു. അപ്പൊ കൈയിട്ട് ഒരു എടുത്തത് കൊണ്ട് ഒരാളുടെയും ഒളിവിന് ഒരു കോട്ടം സംഭവിക്കില്ല, ന്യൂനതയും സംഭവിക്കില്ല. മുസ്താമരായ ഉപയോഗിച്ച വെള്ളം ശുദ്ധമാണ്. പിന്നെ എപ്പോഴാണ് അശുദ്ധിയാവുന്നത്? ഉപയോഗിച്ച വെള്ളം അശുദ്ധിയാവും. അതെപ്പോഴാണ്? അതിൽ ആ രൂപത്തിൽ നജിച്ചു വീണാൽ ഒരു കുറച്ച് വെള്ളത്തിൽ ആ വെള്ളത്തിന്റെ വെള്ളം എന്ന് ശുദ്ധ വെള്ളം എന്ന് പറയാൻ പറ്റാത്ത രൂപത്തിൽ അതിനെ കറച്ചു നിൽക്കുന്ന രൂപത്തിൽ നജിച്ചു വീണാൽ ആ വെള്ളം നജിസാണ്. അപ്പൊ ഈ മാവിൻ മുത്തലക്ക് എന്ന് പറഞ്ഞാൽ ശുദ്ധവെള്ളം എന്ന് പറയില്ല. ആ പ്രയോഗത്തിനുള്ള പ്രസക്തിയല്ല ശുദ്ധവെള്ളം എന്ന് പറയാൻ പറ്റുമെന്നുള്ള
സ്വന്തം ശുദ്ധിയുള്ളതും വേറെ ശുദ്ധീകരിക്കാൻ ആ വെള്ളം പറ്റുമെന്ന് ആർക്കും ചോദിക്കാണ്ട് ഒരു ടാങ്കില് കുറെ മാലിന്യം വന്ന് ചേർന്നു. അത് ഒറ്റ നോട്ടത്തിൽ തന്നെ അതിന്റെ നിറം മണം രുചിയൊക്കെ ഭേദം വന്നിട്ടുണ്ട്. അത് സ്വയം ശുദ്ധിയല്ല, ഉറപ്പായല്ലോ. സ്വയം ശുദ്ധിയല്ലാത്ത വെള്ളം വേറൊന്ന് ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ആ നിരക്ക് മാലിന്യം വന്ന് ചേരുമ്പോഴേ വെള്ളം ശുദ്ധിയല്ലാതാവുകയുള്ളൂ. അല്ലാത്ത അവസ്ഥയിൽ ഉപയോഗിച്ച വെള്ളം തൊട്ട വെള്ളം അവിടെ നിന്നൊരു പ്രശ്നമില്ല, തൊട്ട വെള്ളങ്ങളൊക്കെ ഉപയോഗിച്ച് ഒതുക്കുകയും ചെയ്യാം. പിന്നെ വേറെയുള്ള ഒരു ഭാഗം ചർച്ചയ്ക്ക് രീതിയിൽ വരാവുന്ന ഒരു ഭാഗം, ഈ ശുദ്ധമായ വസ്തുക്കൾ സോപ്പ്, കുങ്കുമം, അതുപോലെ എന്തെങ്കിലും വസ്തുക്കൾ ശുദ്ധമായ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, വൃത്തിയുള്ള സാധനങ്ങൾ, നമ്മൾ ശരീരത്തിൽ ഉപയോഗിക്കുന്ന കഴിക്കുന്ന സാധനങ്ങൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വീടായി ആ വെള്ളം പിന്നെ ഒതുക്കാൻ പറ്റണം. അത് ശുദ്ധമാണോ എന്നാണ് പ്രശ്നം. ശുദ്ധമായ വസ്തു ചേർന്ന വെള്ളം കുറച്ച് നമ്മളൊരു പാത്രത്തിൽ ഉതിർക്കാൻ വേണ്ടി വെള്ളമുണ്ട് സങ്കല്പിക്കുക. അങ്ങനെ സങ്കല്പിക്കുക, എടുത്ത വെള്ളത്തിൽ ഈ ആ പാത്രത്തിന്റെ വക്കിലൊക്കെ ഏകദേശം കറിന്റെ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ കൂട്ടാൻ വെച്ച് കഴിയുമ്പോൾ തന്നെ കുറച്ച് നല്ല കഴുകിയിട്ട് പോകാതെ പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ട് എനിക്കുണ്ടാവാറ്. അല്ലെങ്കിൽ തലേ ദിവസം മാവ് കഴിച്ച പാത്രമായിരിക്കും, മാവ് കഴിച്ച പാത്രത്തിൽ പെട്ടെന്ന് നല്ല വരത്തി കഴുകിയിട്ടില്ലേ പോകില്ല. അതായത് ഇങ്ങനെ മാവക്കനെ അരിമാവക്കനെ ഗോതമ്പിന്റെ മാവ് കൂട്ടി പിടിച്ച് നിൽക്കുന്നുണ്ട്. അതിലാണ് നമ്മൾ വെള്ളമെടുത്ത് ആ വെള്ളമെടുത്ത് ആ പാത്രത്തിന് ഉതിർക്കാൻ പറ്റുമോ? പറ്റും. കാരണം ഈ വെള്ളത്തിന് യാതൊരു കോട്ടവും ഉണ്ടാകുന്നില്ല. ശുദ്ധ വസ്തു കലർന്നത് കൊണ്ട് വെള്ളത്തിന് കോട്ട സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ആ വെള്ളം ശുദ്ധീകരിച്ച് ഉപയോഗിക്കാം. അത് നിശ്ചല വാഹനത്തിലൂടെ കാലത്ത് സംഭവങ്ങളുണ്ട്. ഉമ്മ ചെയ്യ എന്ന് പറഞ്ഞ് ഒരു സഹായഭവനുണ്ട്, ഒരു വളണ്ടിയറെ പോലെ സ്ത്രീകളുടെ ഈ പ്രവർത്തിക്കുന്ന വേണ്ടിയാണ് ഉമ്മ ചെയ്യാൻ. നമുക്ക് പല സംഭവങ്ങളാണ് റിപ്പോർട്ട് ഉമ്മാക്കിയത്. സ്ത്രീകളുടെ ഇടയിൽ ഒരു വളണ്ടിയറെ മാതിരി പ്രവർത്തിച്ചു, ഏത് കാര്യത്തിൽ ഓടിച്ചെന്ന് ഇടപെട്ട് തീരുമാനം ഉണ്ടാക്കുന്നു. സുന്ദരത്തോട് പ്രശ്നം അന്വേഷിപ്പിച്ചത് ഒരു വനിതയാണ് ഉമ്മ ചെയ്യ ഒരു സഹായഭവന. ഈ ഉമ്മ ചെയ്യാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ സൈനബ് മരിച്ചപ്പോൾ മയ്യത്ത് കുളിപ്പിച്ചത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നേരിട്ട് കൊടുക്കുന്നതാണ് ഉമ്മ ചെയ്യ എന്ന മകൻ. നബിയുടെ പുത്രി സൈനബ് മരിച്ചപ്പോൾ ഉമ്മ ചെയ്യായിരുന്നു മയ്യത്ത് കുളിപ്പിച്ചത്. അതിന്റെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അഴി മയ്യത്ത് ഇങ്ങനെ ഒരു മറന്നിൽ നിർത്തി ഉമ്മച്ചിയെ കുളിപ്പിക്കുന്നു. റസൂൽ വാദിച്ചു തന്നു, റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇന്ന രൂപത്തിലേക്ക് ഇത്ര പ്രാവശ്യം കുളിപ്പിക്കുന്നു, ഇത്ര പ്രാവശ്യം വെള്ളം ചൊരി നിൽക്കുക, അത് മൂന്ന് പ്രാവശ്യം, ഈ നാല് പ്രാവശ്യം വേണമെങ്കിൽ അഞ്ച് പ്രാവശ്യം ചൊരിഞ്ഞോളൂ. എനിക്ക് റസൂൽ കൊടുക്കുന്ന നിർദ്ദേശം എന്നിട്ട് ആ കൂട്ടത്തിൽ റസൂൽ കൊടുത്ത അവസാന നിർദ്ദേശം പറയും. അതിന് അവസാന കാഫൂറൻ കാഫൂരി, ആ കേൾക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അവസാനത്തതിൽ കുറച്ച് കർപ്പൂരം ഉപയോഗിച്ച വെള്ളം കൂടി കഴുകുക മയ്യത്ത് കുളിക്കുമ്പോൾ. അപ്പം കർപ്പൂരം ഉപയോഗിച്ച വെള്ളം കൊണ്ടായിരിക്കണം അവസാനത്തെ കഴുകല്ല. അപ്പം കർപ്പൂരം ചേർന്ന വെള്ളം ശുചീകരണത്തിന് ഉപയോഗിക്കാൻ മനസ്സിലായല്ലോ. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഉപേക്ഷിക്കൂല. കർപ്പൂരം കലർന്ന വെള്ളം വേറെ ഒന്ന് ശുചീകരിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് അവസാനത്തെ വെള്ളം കർപ്പൂരം ഉപയോഗിച്ച് കഴുകുന്ന റസൂല് പറഞ്ഞത്. അപ്പൊ ആക്കി അങ്ങനത്തെ ചെയ്യും. എന്നിട്ട് പിന്നെ റസൂല് തന്റെ കയ്യിൽ നിന്ന് തുണി കൊടുത്തിട്ട് ഇതിങ്ങനെ കൊടുക്കണമെന്ന്. അപ്പൊ നിങ്ങൾ നോക്ക്, ഇവിടെ ആശയം വെക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കർപ്പൂരം കലർന്ന വെള്ളം ശുചീകരണത്തിന് ഉപയോഗിക്കാൻ പറ്റും എന്ന് നിലക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുകൊടുത്ത്, ഇല്ലെങ്കിൽ അത് ചെയ്യാൻ പറയുമായിരുന്നില്ല. അതുപോലെ വേറൊരു സംഭവം ഉള്ളത്, ഈ റസൂലുള്ളാഹി ഈ വൈനൂരാ റളിയ പറഞ്ഞു, നബിയുടെ ഭാര്യ ഈ കുളി ജനാബത്ത് കുളിച്ച സംഭവം, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ അത് കുളിച്ച പാത്രത്തിനെ പറ്റിയുള്ള റിപ്പോർട്ടിൽ എന്താണെന്ന് പറയും, അവർ എടുക്കുന്ന വെള്ളത്തിലുള്ള പാത്രത്തിൽ മാവുണ്ടായിരുന്ന മാവിന്റെ പാത്രത്തിന്റെ പാത്രം കൂട്ടി പിടിച്ചിരുന്നു, കടയിൽ വെള്ളത്തിൽ തന്നെയാണ് കുളിച്ചിരുന്ന. അപ്പൊ മാവ് കലർന്ന വെള്ളം ശുദ്ധിയാകാൻ പറ്റുന്നതാണ്, അതുകൊണ്ട് കുളിക്കാം. കുളി നമ്മുടെ ശുചീകരണമാണ്, ജനാവത്ത് കുളിക്കാൻ പറ്റും, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിന് പൊതുവായ തത്വം എന്നൊക്കെ പറഞ്ഞു, ഈ ചേരുന്ന വസ്തു മുഖേന അത് ശുദ്ധമായ വെള്ളം എന്ന് പറയാൻ പറ്റാത്ത രൂപത്തിൽ നിറവേദം വരാൻ പാടില്ല, കലർത്ത് വരാൻ പാടില്ല. ആ രൂപത്തിൽ അവസ്ഥ വരുമ്പോഴാണ് അത് മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നത്. സ്വയം ശുദ്ധിയുള്ളതാണ്, മാവ് കലക്കിയൊരു വെള്ളം കുറെ മാവ് കലങ്ങിയത് അത് ആ നെഗസാന്ന് പറയാൻ പറ്റില്ല, അത് സ്വയം ശുദ്ധിയുള്ള, പക്ഷെ ഒതുക്കാനേ പറ്റില്ല, അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ ഇതാണ് അതിൽ പൊതുവായിട്ട്. അപ്പൊ ശുദ്ധ വസ്തു കലർന്ന വെള്ളമാണെങ്കിൽ ആ വെള്ളം ഈ അതിന്റെ നിറവും കുറവൊന്നും മാറാത്ത അവസ്ഥയിൽ ഒരു വെള്ളം എന്ന നിലക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ഒതുക്കണം. അതുപോലെ ശുദ്ധീകരണത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പിന്നെ വേറെ ഒരു വിഷയം കൂടി പറയാനുള്ളൂ, അതുകൊണ്ട് നമുക്ക് ആ വിഷയം അവസാനിപ്പിക്കാം. വെള്ളമൊക്കെ ബന്ധപ്പെട്ട് ഈ മാലിന്യം ചേർന്ന വെള്ളം, മാലിന്യം ചേർന്നു പറഞ്ഞാൽ നമ്മൾ ശുദ്ധമത്തി ചേർന്ന വെള്ളത്തെ പറ്റി പറഞ്ഞു, കുറഞ്ഞില്ല ജസ് കുറച്ച് വെള്ളത്തിലായി എന്നാൽ പിന്നെ ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള അതിൽ രണ്ട് രൂപമുണ്ട്. ഉപയോഗിക്കാൻ പറ്റാവുന്ന രൂപമുണ്ട്, ഉപയോഗിക്കാൻ പറ്റാത്ത രൂപമുണ്ട്. പറ്റുന്ന രൂപം എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞാൽ പറ്റും തന്നെ. അതായത് ചെറിയ സ്പർശമൊക്കെ ഉള്ളുവെങ്കിൽ, ശരിക്കും ആ വെള്ളത്തിന്റെ ഗുണവും നിലവും വ്യത്യാസപ്പെടാത്ത രൂപത്തിൽ ചെറിയ സ്പർശമാണെങ്കിൽ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇനി റസൂലുള്ള പറഞ്ഞു കറി നിസ്സാം ഈ വെള്ളത്തെ പറ്റി ഒരൊറ്റ പ്രയോഗം നടത്തിയിട്ടുണ്ട്. അത് മാവ് തുഹൂറ്, വെള്ളം ശുദ്ധമാണ്. ഒരു പൊതു തത്വം പറഞ്ഞ വെള്ളം ശുദ്ധമാണ്, ഞാൻ യുനജ്ജിസുഹു ശൈഉൻ, അതിനൊന്നും നജസാക്കി കളയില്ല. പിന്നെ ഒരു റിപ്പോർട്ട് അങ്ങനെ വേറെ റിപ്പോർട്ടിലുള്ളത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വേറെ സംഭവം, രണ്ട് കുല്ലത്തുള്ള വെള്ളം അത് നജസ് വേറെ അശുദ്ധാവുകയാണ്. അതിന് കണക്കാക്കി നമ്മൾ ഈ ഹൗദൊക്കെ ഉണ്ടാക്കി നമ്മുടെ നാട്ടിൽ, അതിന്റെ ആളുകളും കണക്കാക്കിയിട്ട് ഹൗദൊക്കെ അതിനേക്കാൾ ചെറുതാൻ പാടില്ല, അതിനേക്കാൾ നെസ്സായി പോകും, മുത്താമലായി പോകുന്ന ആ വിശ്വാസം എടുത്താൽ തരാം. പക്ഷെ അത് മാത്രമല്ല എന്റെ പ്രശ്നം, രണ്ട് പുല്ലത്തെ വെള്ളത്തില് ധാരാളം നെസ്സ് കൂടെ അതിന്റെ നിറവും മണവും രുചിയും വന്നാലോ വ്യത്യസ്തം വന്നാലോ അപ്പൊ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ അല്പം എന്തെങ്കിലും നജസ്സായതുകൊണ്ട് അത് ഒടുവിന് തടസ്സാവുന്നില്ല. ഒരാൾക്ക് ഐ അത്രയും എനിക്ക് വേണ്ട എന്ന് പറയും, ഒരാൾക്ക് അല്പമില്ലായ്മ ഒഴിവാക്കി അത് വേറെ പ്രശ്നം. പക്ഷെ അതിന്റെ വിധി എന്താണ്? അതിന് ഒതുക്കാൻ പറ്റുമെന്ന് തന്നെയാണ്. പിന്നെ ഈ വെള്ളം നജസ്സിനേക്കാൾ കൂടുതൽ, ഇപ്പൊ നേരം നജസ്സും കൂടുതൽ വെള്ളവും ഒക്കെ ആണെങ്കിൽ അത് ഉപയോഗിക്കാം. റസൂലിന്റെ കാലത്ത് നിങ്ങൾക്ക് അറിയാവുന്ന സംഭവം, ഈ ഒരു അഹ്റാമി പള്ളിയിൽ വന്ന് നൂറ്റിട്ട് സംഭവം, നബി സാഹിബ് ഇരിക്കുന്നത് നാട്ടുപുറത്തുകാരൻ ഒരു അഹ്റാമി വന്നിട്ട് അയാൾക്ക് അതിന്റെ മര്യാദകളൊന്നും അറിയില്ല, അത് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു വന്നിട്ടുള്ളൂ. അത് നേരിട്ട് വന്നിട്ട് അയാൾക്ക് മുത്ര വയ്ക്കാണ്ടായ പള്ളി പള്ളിയിൽ നിന്ന് മുന്നിൽ പോയിട്ടുണ്ട്. മുട്ടുവച്ചു നബി കണ്ടു, ഇതൊന്നും ചെയ്തില്ല. നബി ഇങ്ങനെ നോക്കുന്നു, ചില സഹായങ്ങൾക്ക് വളണ്ടാക്കാൻ തുടങ്ങി. അതിനകത്തുണ്ടാക്കും പള്ളിയുടെ അകത്ത് കയറി മുത്തിരിക്കാൻ നിന്നാല് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. പള്ളി പിന്നെ ഇന്നത്തെ അവരുടെ പള്ളി എല്ലാം കൂടി മനസ്സിലാക്കുക, മണലി വീഴ്ച പള്ളിയാണ്, അവിടെ ഇവിടെ മുത്തച്ഛന്റെ താഴ്ന്നു പോവുകയും ചെയ്യും. നബി ഒന്നും ചെയ്തില്ല. നബി അറങ്ങുന്നു, എന്നാൽ നബി അയാളെ ബുദ്ധിമുട്ടിക്കുന്നതാണ്, അയാൾ മൂത്ത് ഒഴിച്ച് കഴിയട്ടെ ആവശ്യമാണ്. ഇത് നമുക്ക് നബിന്റെ സമീപം നോക്കണെങ്കിൽ നമ്മളെ ഈ പള്ളിയിലെ പാമ്പുറുക്കാൻ നോക്കിയ ആൾക്കാരും വരുന്നില്ല. രണ്ടാമത് അധികം നിസ്കരിക്കാൻ വന്നാൽ ചൂടാകേണ്ട, കാരണം ഹൗദിൽ അധികം വെള്ളം നടക്കണം. അപ്പൊ പിന്നെ അതിന് ചൂടാകുന്നേ ആ ശരിയല്ല. നീ പറഞ്ഞ അയാളെ ആവശ്യം കൊണ്ട് വയ്ക്കട്ടെ എന്നാ എന്തൊക്കെയായിട്ട് പറഞ്ഞത്, ഇതാവും അയാൾ മുത്തേക്ക് അയാൾ ഊടും, അയാൾ മൂത്ത് വയ്ക്കട്ടെ. ഒരു കൊരാ പൗരി സജന മിന്മായി ഔ ജനൂപ മിന്മായി സൈന്യമ വഴുത്തും നിയസ്ഥിരി വളർത്ത് വാക്കുകൾ, നിങ്ങൾ അയാളെ മൂത്ത് വയ്ക്കണം. പക്ഷേ പിന്നെ ഒരാളുടെ ഒരു പാത്രത്തിൽ തൊഴിൽപാത്രത്തിൽ അത് ഉപയോഗിക്കുന്ന പാത്രമാണ്, അതിന് വെള്ളം കൊണ്ടുവരാൻ മതി, ഒരു പാത്രം വെള്ളം കൊണ്ടുവരാൻ അയാൾ കൊണ്ടുവരും. ഇത് വാങ്ങിയിട്ട് ഈ അതിശയം പറയുന്നില്ല, ആ കപ്പാവാണ് ഇതേത് വാങ്ങിയിട്ട് ആ വെള്ളം കൊണ്ടുവരാൻ അങ്ങോട്ട് ചോദിച്ചു. ഇവിടെ ഒരാളെ വിളിച്ചു പറഞ്ഞു, ഇത് മൂത്തിക്കാനുള്ള സ്ഥലമല്ല, ഇത് നമസ്കരിക്കാനുള്ള സ്ഥലമാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കാൻ അയാൾ നിർദ്ദേശം കൊടുത്തു. ഇവരുടെ വെള്ളം കൊണ്ടാകുന്ന നബി വാങ്ങി നബിന്നെ ഒഴിച്ച് വേറെ കൊത്തുകൾക്ക് ഉണ്ടാക്കാൻ ഇവരെ ഒഴിച്ചു. എന്നിട്ട് കുറച്ച് നിർദ്ദേശം കഴിയും, പൈനമാ ഒഴിച്ചു മുയസ്ഥിരി, നിങ്ങൾ ജനങ്ങൾക്ക് എളുപ്പമാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. പരം സുഭാഷിനി, ജനങ്ങൾ ഞെരുക്കാൻ വേണ്ടിയല്ല നിങ്ങൾ അയച്ചിട്ടില്ല, ജനങ്ങൾക്ക് ജനങ്ങൾ ഉണ്ടാക്കാനല്ല നിങ്ങൾ പറഞ്ഞു, ജനങ്ങൾ നന്നാക്കി എളുപ്പമാക്കാനാണ് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിയോഗിച്ചിട്ടുള്ള അതിന് വേണ്ടിയാണ് എന്നാണ് എനിക്ക് അത് പറഞ്ഞു. പിന്നെ നിങ്ങൾ നോക്ക്, നിങ്ങൾ ഇനി നമ്മൾ സിക്കിന്റെ ഭാഗം ഏതാണ്? മാലിന്യമായാൽ അതിനേക്കാൾ കൂടുതൽ വെള്ളം ചൊരിഞ്ഞാൽ ആ മാലിന്യം ശുദ്ധമാണ്. ഇപ്പൊ നേരത്ത് കുട്ടി മൂത്രിച്ചാലും വലിയവർ മൂത്രിച്ചാലും ശുദ്ധിയാക്കാൻ അതിനേക്കാൾ കൂടുതൽ വെള്ളം പോലെ അത് ശുദ്ധിയായി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ പള്ളിയിൽ തന്നെ ആയാൽ, കുട്ടികളായാൽ അതിനേക്കാൾ കൂടുതൽ വെള്ളം തിരിഞ്ഞു കഴിഞ്ഞാൽ അത് ശുദ്ധിയായി കഴിഞ്ഞു. അപ്പം അവിടെ ഉള്ള ബന്ധം എന്താണ്? ആ മൂത്രം അവിടെ ഉണ്ടാവില്ല, ഉണ്ടാവും. മൂത്രത്തേക്കാൾ കൂടുതൽ ശുദ്ധവെള്ളം അവിടെ ചേർന്ന് കഴിഞ്ഞു. അപ്പൊ അതിന്റെ തോത് റേഷ്യ വ്യത്യാസമുണ്ട്. അപ്പൊ കൂടുതൽ വെള്ളത്തിൽ കുറച്ച് മാലിന്യം ചേർന്നത് കൊണ്ട് ശുദ്ധി എന്ന അവസ്ഥ നഷ്ടപ്പെട്ടില്ല. വെള്ളത്തിന്റെ രുചിയോ മണമോ നിറമോ ഒക്കെ വ്യത്യാസം വരുന്നേരത്തെ ആ വ്യത്യാസം ശുദ്ധമല്ലാത്ത വെള്ളത്തിന്റെ പദവിയിലേക്ക് അത് മാറുന്നുള്ളൂ എന്നതാണ് അതിന്റെ വിധി. അപ്പൊ നിങ്ങൾ നോക്കി, ഇത്രയും കാര്യമാണ് ഈ വെള്ളവും ശുദ്ധീകരണത്തിന്റെ പ്രാഥമിക കാര്യം എന്നിടത്ത് നിങ്ങൾക്ക് വിശദീകരിക്കാറുണ്ട്. ഇനി വേറെ ചില കാര്യങ്ങളാണ് വിശദീകരിക്കാറുള്ളത്. അപ്പം ഇവിടെ ഈ തത്വങ്ങളിൽ നോക്കി ഈ വിശദീകരണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം, ഇസ്ലാം വളരെ ലളിതമാണ് എന്നുള്ളതാണ്. നമ്മൾക്ക് കൊണ്ടു നടക്കാവുന്ന നിയമങ്ങൾ, എല്ലാവർക്കും കൊണ്ടു നടക്കാവുന്ന നിയമങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇത് നമ്മളെ പ്രയാസപ്പെടുന്ന ഒരു കാര്യമില്ല. ഈ പറഞ്ഞ വെള്ളങ്ങളൊക്കെ ഒന്നെടുക്കാൻ പറ്റാത്തതാണ് എന്നാണ് നിർദ്ദേശമെങ്കിൽ നമ്മൾ കഷ്ടപ്പെടും. പക്ഷെ ഏത് ലോകത്തും ഏത് ഭാഗത്തും ഏത് പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്കൊക്കെ മതത്തിന്റെ നിയമങ്ങൾ കൊണ്ടുനടക്കാൻ കഴിയും. ആ നിയമങ്ങൾ കൊണ്ടുനടക്കാൻ പറ്റുന്ന രൂപത്തിൽ ലളിതവും എളുപ്പവുമാണ് കാര്യം. റസൂൽ പറഞ്ഞ മാതിരി ഇന്നമാ വഴുത്തു മുയസ്ഥിരിയിൽ, നിങ്ങൾ ലളിതമാക്കാൻ വേണ്ടി ജീവിക്കപ്പെട്ടവരാണ്. വഴുത്തുമാസ്ഥിരിയിൽ ഒരിക്കലും ഞെരുക്കം ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കപ്പെട്ടവരല്ല എന്നാണ് നബിസ്ലമ ഈ വിഷയത്തിൽ പറഞ്ഞ നിർദ്ദേശം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങളൊന്ന് വിശദീകരിക്കാനുള്ളത്. ഇനി വേറെ ഒന്നുമില്ല കാര്യങ്ങളെ ഇടയ്ക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വിശദീകരിക്കാണ്ട് അത് വേറെ വിഷയം പോലെ പറയാനുള്ളതാണ്. അത് ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മതത്തിന്റെ വിധികൾ ഖുർആനിലെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് തോഫീക്ക് നൽകുന്നതാണ്. ഈ പറഞ്ഞവര് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം.